ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളെ സമീപത്തും ദൂരസ്ഥും ഇന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആദ്യമായി വന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ വർഷത്തെ കൺവെൻഷന്റെ വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനമാണ്. കഴിഞ്ഞ വർഷവും ഇതേ വിഷയം തന്നെയാണ് ഈ പ്രദേശത്തെ പ്രഘോഷിച്ചത്. എന്നാൽ വീണ്ടും ഇതേ വിഷയം ഇവിടെ ആവർത്തിക്കുവാൻ കാരണം ഒരുപക്ഷെ ദൈവാത്മാവ് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുവാനും നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം കർത്താവിന്റെ വരവിന് ഏറ്റവും സമീപിച്ചായിരിക്കുന്നുവെന്ന് വ്യക്തമായി നമ്മെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷവും നമുക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കാം. ആ ചിന്തയോടുള്ള ബന്ധത്തിൽ ആദ്യമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4:16-18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യമായി വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1 തെസ്സലോനിക്കർ 4:16-18 വരെയുള്ള വാക്യങ്ങൾ.
സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ.
ഈ വായിച്ച വേദഭാഗത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് ധാരാളമായി കൃപ പകരുമാറാകട്ടെ. കർത്താവിന്റെ വരവ് എന്നുള്ള വിഷയം സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ്. ഈ വിഷയം നാം പഠിക്കുകയും നമ്മുടെ പ്രത്യാശ വളർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഭാഗ്യകരമായ പ്രത്യാശ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി, ക്രൈസ്തവ മതം ഒരു പ്രത്യേക മതമാണ്, ഒരു വളരെയേറെ വ്യത്യസ്തമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു മതമാണ് ക്രൈസ്തവ മതം, മറ്റുള്ള മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് താൻ പ്രഖ്യാപിച്ചു. കാരണം ക്രൈസ്തവ മത വിശ്വാസം അനുസരിച്ച് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, മറ്റൊരു മതവും അത് പറയുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ സ്ഥാപകനായ ക്രിസ്തു വീണ്ടും വരും എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നു. അത് സത്യമാണ്. ക്രൈസ്തവ മതം മറ്റുള്ള എല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതിന്റെ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് താൻ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. ഈ സത്യം ഇന്നത്തെ ലോകത്തേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അന്വർത്ഥമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ലോകവ്യാപകമായ സാമ്പത്തിക അധപതനവും അതുപോലെ തന്നെ ഭീകരതയും പ്രപഞ്ചത്തിൽ നടക്കുന്ന പലവിധമായ മാറ്റങ്ങളും സൂചിപ്പിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളായ നാം കർത്താവിന് വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ആ ഒരുങ്ങുന്നതോടുള്ള ബന്ധത്തിൽ ഈ വരുന്ന ആഴ്ചകളിൽ നമുക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ച് വിശദമായി ചിന്തിക്കുവാൻ ദൈവാത്മാവ് സഹായിക്കുമാറാകട്ടെ. ഞാൻ വരുന്ന ദിവസങ്ങളിൽ നടക്കുവാൻ പോകുന്ന യോഗങ്ങളിൽ 6-7 ദിവസങ്ങളിൽ സംസാരിക്കുവാൻ പോകുന്ന ഇതേ വിഷയം തന്നെയാണ്. മുൻപേ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ വളരെ വിസ്തൃതമായ ഒരു വിഷയമാണ് കർത്താവിന്റെ രണ്ടാം വരവ് എന്ന വിഷയം. അതിൽ അതിപ്രധാനമായ 3 കാര്യങ്ങൾ നിങ്ങളോട് ആദ്യത്തെ 3 ദിവസം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സഭയുടെ വരവ് സഭയോട് കർത്താവിന്റെ വരവ് സഭയോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കും എന്ന് ആദ്യമായി 3 ദിവസങ്ങളിൽ സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വരവ് ഏത് വിധത്തിലായിരിക്കും എന്ന് അടുത്ത 3 ദിവസങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അവസാനത്തെ ദിവസം കർത്താവിന്റെ വരവ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ നാം സമയം ചെല്ലിടുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ സംഭവങ്ങൾ, ഇന്ന് നടക്കുന്ന ലോക സംഭവങ്ങൾ എല്ലാം വിളിച്ചറിയിക്കുന്നത് നാം കാലത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. കർത്താവിന്റെ വരവിന് ഏറ്റവും സമീപിച്ച് എത്തിയിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. അവസാനത്തെ ദിവസങ്ങളിൽ ഞാൻ ആ വിഷയങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ചെറിയൊരു സൂചന, അഥവാ കർത്താവ് സഭയ്ക്ക് വേണ്ടി വരുന്നു എന്നുള്ള ആ സൂചന നൽകുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായ പല കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ട്. പലരും വിചാരിക്കാറുണ്ട് പ്രവചന വിഷയങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനമില്ലാത്തതാണെന്ന് വിചാരിക്കുന്ന പലരുമുണ്ട്. എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോഴും ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ഒരു സത്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. പ്രവചന വിഷയങ്ങൾ ഏത് ഘട്ടത്തിലും ജനം പഠിച്ചുവോ അന്ന് ആത്മീയമായി വളരെയേറെ ഉണർവുണ്ടായിട്ടുണ്ട്. അത് വളരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്, വേദപുസ്തകം അതാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം ഡാനിയേൽ എന്ന ആ പുരുഷനെ കുറിച്ചറിയാം. ഡാനിയേൽ ഒരിക്കൽ തന്റെ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ ദൈവവചനം വായിച്ചപ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും താൻ വായിച്ചു ഒരു കാര്യം മനസ്സിലാക്കി. യെരുശലേമിലെ യഥാസ്ഥാനത്തിന് ഇനിയും 70 വർഷം മാത്രമേ ഉള്ളൂ എന്ന് പ്രവചനത്തിൽ നിന്നും അതിന്റെ കാലക്കണക്കുകളെ കുറിച്ച് ഡാനിയേൽ മനസ്സിലാക്കി. ഡാനിയേൽ പ്രവചനം വായിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ നമുക്കറിയാം താൻ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ദൈവത്തോട് തങ്ങളുടെയും തന്റെയും ജനത്തിന്റെയും പാപങ്ങളെ ഏറ്റുപറയുവാനിടയായി തീർന്നു. അത് നമ്മളെ സൂചിപ്പിക്കുന്നത് പ്രവചന പഠനം വ്യക്തിപരമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും എന്നത് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ പഠനങ്ങൾ നമ്മുടെ ആത്മീയമായ ഉത്തേജനം ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുവാനും മുഹാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്ന് മാത്രമല്ല, പ്രവചന പഠനം പിന്മാറ്റക്കാരെ മടക്കി വരുത്തുന്നതാണ്. പ്രവചന പഠനം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം നമുക്കറിയാം രണ്ട് ശിഷ്യന്മാർ അവർ എമ്മൗസിലേക്ക് പോയി. അവർ വാദപ്രതിവാദം നടത്തിക്കൊണ്ടാണ് പോയത്. അവർ വാദപ്രതിവാദത്തിനിടയിൽ കർത്താവ് അവരുടെ സമീപത്തേക്ക് ചെന്നു. ചിലർ പറയുന്നത് ഭാര്യയും ഭർത്താവുമാണെന്നാണ്. ഒരാളുടെ പേര് പറയുന്നുണ്ട്, മറ്റാളുടെ പേര് പറയുന്നില്ല. പല ന്യായം കൊണ്ടും ഭാര്യയും ഭർത്താവും ആയിരിക്കാൻ സാധ്യതയുണ്ട്. അവർ വഴിയിൽ വഴക്കിട്ടുകൊണ്ട് പോയതുകൊണ്ടല്ല, അവർ ന്യായമായിട്ടും അവിടെ പല കാരണങ്ങളാൽ ഒരുപക്ഷെ അവർ ഭാര്യയും ഭർത്താവും ആയിരിക്കാം. അത് ആര് തന്നെയായാലും കർത്താവ് അവരുടെ സമീപത്തേക്ക് ചെന്നു. തന്നെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന സത്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ നാം വായിക്കുന്നത് അവരുടെ ഹൃദയം ജ്വലിച്ചു എന്നാണ്. അവരുടെ ഹൃദയത്തിൽ ആത്മീയമായ ഉത്തേജനമുണ്ടായി. എന്ന് മാത്രമല്ല, അവർ കർത്താവിനെ ദർശിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, മുഹാന്തരമാകുവാൻ ഈ കർത്താവിന്റെ വചനത്തിനുള്ള പ്രവചന പഠനം തീർത്തും നമ്മെ സഹായിക്കും. എന്ന് മാത്രമല്ല, പ്രവചന പഠനം സഭയുടെ സഭയുടെ വളർച്ചയ്ക്ക് മുഹാന്തരമായി തീരും. ഉദാഹരണമായിട്ട് പഴയ നിയമത്തിൽ നമുക്കറിയാം യെരുശലേം രണ്ടാമത്തെ ദേവാലയ യെരുശലേമിൽ പണിയുവാനായി പുറപ്പെട്ട ജെരുബ്ബാബേലും യോശുവയും കുറിച്ച് നാം വായിക്കുന്നത്. അവർ യെരുശലേമിൽ ചെന്നു, പലവിധമായ പ്രതിബന്ധങ്ങൾ നേരിട്ടതുകൊണ്ട് അവർ ദേവാലയം പണി നിർത്തിവെച്ചു. അവർ കരുതി ഇത് സമയമായിട്ടില്ല, ദൈവത്തിന്റെ സമയം ഇനിയുമുണ്ട്. അതുകൊണ്ട് ദേവാലയ പണി നിർത്തിയിട്ട് അവർ സ്വന്തം ഭവനങ്ങൾ പണിയുവാനായി പോയി. ആ സന്ദർഭത്തിൽ രണ്ട് പ്രവാചകന്മാർ അവിടെ എഴുന്നേറ്റു, ഹഗായിയും സക്രിയായും എഴുന്നേറ്റു. അവർ അവരോട് ഉത്ബോധിപ്പിച്ചു, അവരെ പ്രബോധിപ്പിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഇതാ ദൈവത്തിന്റെ ആലയം പണിയുവാനുള്ള സമയമാണ്. അവരെ പ്രബോധിപ്പിച്ചതിന്റെ ഫലമായിട്ട് സെരുബാബേലും തന്റെ ജനവും കൂടി ചേർന്നുകൊണ്ട് യഹോവയുടെ ആലയം പണിത ഉയർത്തിയതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് അഭിവൃദ്ധി വരുവാൻ, സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുവാൻ പ്രവചന പഠനം സഹായകമാണെന്ന് ഇത് തെളിയിക്കുന്നു. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രവചന പഠനങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണം. എന്ന് മാത്രമല്ല, പിന്മാറ്റക്കാർ മടങ്ങി വരണം, സഭ വളരണം. ഇതാണ് ഈ ദിവസങ്ങളിലെ നമ്മുടെ പ്രവചന പഠനം കൊണ്ട് അവസാനമായി സാധ്യമാകേണ്ടത്. കേവലം കുറെ പരിജ്ഞാനം നാം സമ്പാദിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ 3 ദിവസം സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സഭയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം, ഏത് നിമിഷത്തിലും ഈ രാത്രിയിലും വേണമെങ്കിൽ നടക്കാവുന്ന ഒരു കാര്യം, കർത്താവ് സഭയ്ക്കായിട്ട് വീണ്ടും വരുന്നു. സഭയോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ, സഭയ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ട ആവശ്യമാണ്. കർത്താവിന്റെ വരവിന് രണ്ട് പതനങ്ങളുണ്ട്, അഥവാ രണ്ട് ഘട്ടങ്ങളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആദ്യത്തേതൊന്ന് താൻ സഭയ്ക്ക് വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് സഭയുടെ ഉൾപ്രാപണം, സഭയ്ക്ക് സഭയെ ചേർക്കുവാനായി അവൻ മധ്യാകാശത്തിൽ വരുന്നു. രണ്ട്, താൻ ഇസ്രായേലിന് വേണ്ടി മൗത്ത സമ്പൂർണനായിട്ട് ഒലിവുമലയിൽ വരുവാൻ പോവുകയാണ്. ദ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മൗത്ത സമ്പൂർണനായിട്ട് അവൻ ഒലിവുമലയിൽ വരുവാൻ പോകുന്നു. അപ്പോൾ കർത്താവിന്റെ വരവിന് രണ്ട് പതനങ്ങളുണ്ട്. ഒന്ന്, സഭയ്ക്ക് വേണ്ടി വരുന്നു. രണ്ട്, താൻ ഇസ്രായേലിന് വേണ്ടി വരികയാണ്. നമുക്കറിയാം പഴയ നിയമത്തിലെ അവസാന അധ്യായവും പുതിയ നിയമത്തിലെ അവസാന അധ്യായവും അവസാനിക്കുന്നത് കർത്താവിന്റെ വരവിനെ പരാമർശിച്ചുകൊണ്ടാണ്. അവിടെ പറയുന്നത് പുതിയ നിയമത്തിൽ നാം ഇങ്ങനെ കാണുന്നു. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം 22:16 നമുക്ക് വായിക്കാം. അവിടെ നമുക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 22:16 അവിടെ പറയുന്നത് അവൻ ദാവീദിന്റെ വേരും എന്ന് മാത്രമല്ല ശുഭ്രമായ നക്ഷത്രമാകുന്നു, ഉദയനക്ഷത്രമാകുന്നു. അവൻ ശുഭ്രമായ ഉദയനക്ഷത്രമാണ്, ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ. അവൻ ഉദയനക്ഷത്രമായിട്ട് വരുവാൻ പോവുകയാണ്. അഥവാ പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി അവൻ ഉദയനക്ഷത്രമായി വെളിപ്പെടുകയാണ്. ഉദയനക്ഷത്രം ആരാണ് കാണുന്നത്? കാത്തിരിക്കുന്നവർ മാത്രമേ ഉദയനക്ഷത്രം കാണുകയുള്ളൂ. നിങ്ങളിൽ എത്ര പേർ ഉദയനക്ഷത്രം കണ്ടിട്ടുണ്ട്? പലരും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അത് കാണണമെങ്കിൽ അത് രാവിലെ ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കാത്തിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി അവൻ ഉദയനക്ഷത്രമായിട്ട്, പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി ഉദയനക്ഷത്രമായിട്ട് കർത്താവ് വെളിപ്പെടുവാൻ പോവുകയാണ്. എന്നാൽ പഴയ നിയമം അവസാനിക്കുന്നത് മലക്കായിയുടെ പുസ്തകം 4:2 നമുക്ക് 2 വായിക്കുന്നുണ്ട്. അവൻ അവിടെ നീതിസൂര്യനായി വെളിപ്പെടും. അവൻ നീതിസൂര്യനായിട്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവൻ വെളിപ്പെടുവാൻ പോവുകയാണ്. സൂര്യനെ കാണാത്ത ആരും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് തന്റെ മഹത്വ പ്രത്യക്ഷതയാണ് കാണിക്കുന്നത്. താൻ മഹത്വ പ്രത്യക്ഷതയിൽ യെരുശലേമിൽ ഒലിവുമലയിൽ അവൻ എല്ലാവരും കാണുകയെ, ലോകം മുഴുവനും കാണുകയെ, അവൻ പ്രത്യക്ഷപ്പെടുവാൻ പോവുകയാണ്. അത് ഇസ്രായേലിന് വേണ്ടി വരികയാണ്. അപ്പോൾ കർത്താവിന്റെ വരവിന് രണ്ട് പതനങ്ങൾ ഉണ്ടെന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അവൻ ഉദയനക്ഷത്രമായിട്ട് സഭയ്ക്ക് വരുമ്പോൾ പഴയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി അവൻ മഹത്വ സമ്പൂർണനായിട്ട് ഗ്ലോറിയസ് appearance of Lord Jesus Christ avada namukku kaanuvan kelliyunnundu. കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ വേറൊരു പ്രത്യേകമായ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവൻ കള്ളനെ പോലെ വരുന്നു. എന്തിനാണ് ഈ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്ന പല ഭാഗങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വാക്യങ്ങളെല്ലാം നാം ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ, സത്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. കള്ളൻ വരുന്നത് ആരോടും നോട്ടീസ് കൊടുത്തിട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്രാന്തി ഇത്ര മണിക്ക് നിങ്ങളുടെ ഭവനത്തിൽ ഞാൻ വരും എന്ന് ഒരു കള്ളനും പറയാറില്ല. കള്ളൻ അപ്രതീക്ഷിതമായിട്ട് നിനയ്ക്കാത്ത നാഴികയിൽ വരുന്നു. കർത്താവ് അപ്രതീക്ഷിതമായിട്ട് നിനയ്ക്കാത്ത നാഴികയിൽ വരും എന്നത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് വേണമെങ്കിൽ ഈ നിമിഷത്തിൽ, ഈ രാത്രിയിൽ, ഇന്ന് കർത്താവ് വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങേണ്ട ആവശ്യമാണ്. അവൻ കള്ളനെ പോലെ വരുന്നു എന്ന് മാത്രമല്ല, കർത്താവ് ഒരിക്കൽ കള്ളനെ കുറിച്ച് പറഞ്ഞു. തന്നെ കുറിച്ചല്ല, യഥാർത്ഥത്തിലുള്ള ഒരു കള്ളൻ. അവൻ എന്തിനാണ് ഒരു കള്ളൻ വരുന്നതെന്ന് കർത്താവ് പറയുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 10:10 അത് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കള്ളൻ എന്തിനു വരുന്നു? അത് തന്നെ കുറിച്ചല്ല, യഥാർത്ഥത്തിലുള്ള കള്ളനെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10:10
മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്.
ഇവിടെ ഒരു കള്ളൻ വരുന്നതിന്റെ ഉദ്ദേശം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, കള്ളൻ മോഷ്ടിപ്പാൻ വരുന്നു. രണ്ട്, കള്ളൻ അറപ്പാൻ വരുന്നു. ഹി കം ടു കിൽ. മൂന്ന്, അവൻ നശിപ്പിപ്പാൻ. ഈസ് കമ്മിങ് ടു ഡിസ്ട്രോയ്. ഇവിടെ കള്ളൻ വരുന്നതിന്റെ മൂന്ന് ഉദ്ദേശങ്ങൾ അവിടെ വ്യക്തമായി കർത്താവ് തന്നെ രേഖപ്പെടുത്തുകയാണ്. തന്നെ കുറിച്ചല്ല, കള്ളനെ കുറിച്ചാണ് പറയുന്നത്. കള്ളൻ മോഷ്ടിപ്പാൻ വരുന്നു, കള്ളൻ അറപ്പാൻ വരുന്നു, കള്ളൻ മുടിപ്പാൻ വരുന്നു. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാം ആ വാക്യങ്ങളെല്ലാം, കള്ളനെ പോലെ വരുന്നു എന്നുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് ഈ ഏകദേശം ഈ ആശയങ്ങൾ ലഭിക്കുവാൻ ഇടയായിത്തീരും. കർത്താവ് കള്ളനെ പോലെ വരുന്നു. എന്തിനാണ് കള്ളൻ വരുന്നത്? മോഷ്ടിപ്പാനാണ് അവൻ വരുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയ വസ്തു എന്താണ് എന്ന് നമുക്കറിയാം. ഈ ലോകത്തിലെ ഇന്ന് ഏറ്റവും വിലയേറിയ വസ്തു പൊന്നോ വെള്ളിയോ അല്ല. ഇന്ന് വിലയേറിയ ദൈവത്തിന് ഏറ്റവും വിലയേറിയ വസ്തു തന്റെ സഭയാണ്, പ്രിയപ്പെട്ട സഭയാണ്. നാം പത്രോസി പ്രകാരം പറയുകയുണ്ടായി, നിങ്ങളെ വാങ്ങിയത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കൊണ്ടത്രേ നിങ്ങളെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ സഭ ഏറ്റവും വിലയേറിയതാണ്. ആ വിലയേറിയ സഭയെ വാങ്ങുവാനായിട്ട്, വിലയേറിയ സഭയെ കൊണ്ടുപോകുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് കർത്താവ് വീണ്ടും വരികയാണ്. നിങ്ങൾക്കറിയാം ഒരു കള്ളനെ കുറിച്ച്, കള്ളൻ വരുന്നത് നിങ്ങളുടെ ഭവനത്തിൽ വരുന്നത് ഏറ്റവും മോശമായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകുവാനല്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, ഓ ഇന്നലെ ഞങ്ങളുടെ വീട്ടിലൊരു കള്ളൻ വന്നു, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഓ കള്ളൻ വന്നിട്ട് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഡസ്റ്റ്ബിൻ എടുത്തോണ്ട് പോയി. ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ല, ഒരിക്കലും ഒരു കള്ളൻ വരുന്നത് ഡസ്റ്റ്ബിൻ എടുക്കുവാനല്ല, കള്ളൻ വരുന്നത് വീട്ടിലെ ഏറ്റവും മൂല്യമായ ഏറ്റവും വിലയേറിയ വസ്തു കൊണ്ടുപോകാനാണ് വരുന്നത്. നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നു. അവൻ ഈ ഭൂമിയിലായിരിക്കുന്ന ഏറ്റവും മൂല്യമുള്ള ഏറ്റവും വിലയുള്ള തന്റെ സഭയെ ചേർക്കുവാനായിട്ട് വീണ്ടും വരികയാണ്. എന്നാൽ ഒരു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കണം, കള്ളനും കർത്താവുമായിട്ട് വ്യത്യാസമുണ്ട്. കള്ളൻ വരുന്നത് മറ്റുള്ളവന്റെ തനിക്ക് അവകാശമില്ലാത്തത് മോഷ്ടിക്കുവാനാണ്. എന്നാൽ കർത്താവ് ഇവിടെ വരുന്നത് തന്റെ അവകാശത്തിൽപ്പെട്ട തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ജനത്തെ കൊണ്ടുപോകാനായിട്ട് വീണ്ടും വരുന്നു. അവൻ കള്ളനെ പോലെ വരുന്നു, അവൻ ഈ ഭൂമിയിൽ നിന്ന് സഭയെ ചേർക്കുവാനായിട്ട് വരുന്നു. രണ്ടാമത് കള്ളൻ വരുന്നതിന്റെ ഉദ്ദേശം നാം കണ്ടു, ആ ഭാഗത്ത് പറയുന്നുണ്ട്, ഹീസ് കമിങ് ടു കിൽ, അവൻ അറപ്പാൻ വരുന്നു. വെളിപ്പാട് പുസ്തകം 16:15-16 വാക്യങ്ങൾ അവിടെ വായിക്കുക. അവിടെയും ഇതേ പദപ്രയോഗം കാണുവാൻ കഴിയുന്നുണ്ട്. ബിഹോൾഡ് എ കമത് ലൈക്ക് എ തീഫ്, ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. അവിടെ നാം ആ പശ്ചാത്തലം വായിക്കുമ്പോൾ വരുവാൻ പോകുന്ന മഹായുദ്ധത്തിന്റെ ഒരു വിവരണമാണ് കാണുവാൻ കഴിയുന്നത്. തവളയെ പോലെ മൂന്ന് ആത്മാക്കൾ പുറപ്പെട്ട് ലോകത്തിലെ സർവ്വരാജ്യങ്ങളിൽ നിന്നും സൈന്യങ്ങളെ ഒരു പ്രദേശത്തേക്ക് കൂട്ടിവരുത്തും. ആ പ്രദേശത്തിന്റെ പേര് ഹർമഗദോൻ എന്ന സ്ഥലമാണ്. അവിടെ യഹോവയുടെ മഹായുദ്ധത്തിനായിട്ട്, ദൈവത്തിന്റെ മഹായുദ്ധത്തിനായിട്ട്, അഥവാ വരുവാൻ പോകുന്ന ലോക മഹായുദ്ധത്തിനായി വിളിച്ചുകൂട്ടുകയാണ്. ആ സന്ദർഭം വിവരിക്കുമ്പോഴാണ് അവിടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ കള്ളനെ പോലെ വരുന്നു എന്നുള്ളത്. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, അവൻ ഒലിവുമലയിൽ വരും, അവന്റെ കാൽ ഒലിവുമലയിൽ തൊടും, അപ്പോൾ ഒലിവുമല രണ്ടായി പിരിയുമെന്ന് നാം കാണുന്നുണ്ട്. അത് സംഭവിക്കുന്ന അപ്പോഴാണ് ആ ഹർമഗദോന്റെ, അഥവാ വരുവാൻ പോകുന്ന ലോകമഹായുദ്ധത്തിന്റെ അവസാന ദിവസം അത് സംഭവിക്കുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവ് വരുവാൻ പോകുകയാണ്. അവൻ എന്തിനാണ് വരുന്നത്? അവൻ ശത്രുക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി. അന്ന് അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ വെള്ളക്കുതിരമേൽ പ്രത്യക്ഷപ്പെടും, അവന്റെ വായിൽ നിന്നും ഇരുവായുത്തിലുള്ള വാൾ പുറപ്പെടും എന്ന് നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. അപ്പോൾ ആ ഇരുവായുത്തിലുള്ള വാൾ ശത്രുക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി, ഇസ്രായേലിന്റെ ശത്രുക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ ശത്രുക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി, കൊല്ലുവാൻ വേണ്ടി അവൻ വരുന്നു. അപ്പോൾ കർത്താവിന്റെ വരവിന്റെ രണ്ടാമത്തെ ഉദ്ദേശം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമത് അവൻ മോഷ്ടിപ്പാനായി വരുന്നു, ഏറ്റവും വിലയേറിയ സഭയെ ചേർക്കുവാനായി വരുന്നു. രണ്ടാമത് അവൻ ഇസ്രായേലിന്റെ ശത്രുക്കളായി നശിപ്പിക്കുവാൻ കൊല്ലുവാനായി വരുന്നു. മൂന്നാമത് കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്ന വേറൊരു കാര്യം, അത് വളരെയേറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും സംഭവിക്കുന്നത്, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെയും കർത്താവിന്റെ നാൾ കള്ളനെ പോലെ വരുന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അത് 2 പത്രോസ് 3:10 കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ നാൾ കള്ളനെ പോലെ വരുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുവാൻ പോകുന്നത്, ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും വലിയൊരു ഇടിമുഴക്കത്താൽ മാറിപ്പോകും എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഭൂമിയും ആകാശവും ഇടിമുഴക്കത്താൽ മാറിപ്പോകുകയാണ്. അത് 1000 വർഷം കർത്താവ് ഭൂമിയിൽ വാണതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഭൂമി നശിച്ചു പോകും, പുതിയ ആകാശവും പുതിയ ഭൂമിയും താൻ സൃഷ്ടിക്കുവാൻ പോവുകയാണ്. അവിടെ കള്ളൻ വരുമ്പോൾ അവൻ നശിപ്പിക്കുവാനാണ് വരുന്നത്. ഈ ഇന്നുള്ള ഭൂമിയും ഇന്നുള്ള ആകാശവും നശിച്ചു പോകും എന്ന് പത്രോസ് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. അവിടെ പറയുന്ന മൂലപദാർത്ഥങ്ങൾ വെന്തരിയും എന്നാണ് അവിടെ പത്രോസ് രേഖപ്പെടുത്തുന്നത്. മൂലപദാർത്ഥങ്ങൾ, എലിമെന്റ്സ് പോലും വെന്തരിഞ്ഞുകൊണ്ട് ഈ ഭൂമി മുഴുവനും നശിച്ചു പോകും. അവിടെ പറയുന്ന കൊടിമുഴക്കത്തോടുകൂടി ഈ ഭൂമി ഒഴിഞ്ഞു പോകുമെന്നാണ്. നമുക്കറിയാം ശാസ്ത്രന്മാർ പറയുന്നത് ഈ ഭൂമിയും ഈ പ്രപഞ്ചവും എല്ലാം ഉടവായത് വലിയൊരു മുഴക്കത്തല്ലാണ്, ബിഗ് ബാങ് തിയറി. വേദപുസ്തകം അത് പറയുന്നില്ല, ദൈവത്തിന്റെ വാക്കാൽ ഉളവായതാണ് ഈ സർവ പ്രപഞ്ചവും. എന്നാൽ വേദപുസ്തകം പറയുന്നത് ഈ ഭൂമിയും ആകാശവും ഒഴിഞ്ഞു പോകുന്നത്, നശിച്ചു പോകുന്നത് ഇറ്റ് ഇസ് ബൈ എ ബിഗ് ബാങ്. ഇറ്റ് വിൽ ബി ഡിസ്ട്രോയ്ഡ്. വലിയൊരു ശക്തിയാൽ, വലിയൊരു ശബ്ദത്താൽ ഈ ഭൂമിയും ആകാശവും നശിച്ച് മാറിപ്പോകുമെന്ന് ദൈവവചനം രേഖപ്പെടുത്തുന്നു. അപ്പോൾ നാം കണ്ടു കള്ളൻ വരുന്നതിന്റെ മൂന്ന് ഉദ്ദേശങ്ങൾ നമുക്ക് അവിടെ എഴുതുന്നുണ്ട്. കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനാണ്, അത് സഭയോടുള്ള ബന്ധത്തിൽ അന്വർത്ഥമാകുവാൻ പോവുകയാണ്. കള്ളൻ വരുന്നത് കൊല്ലുവാനാണ്, അത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അന്വർത്ഥമാകുകയാണ്. കള്ളൻ വരുന്നത് നശിപ്പിക്കുവാനാണ്, മുടിപ്പാനാണ്, അത് ഈ ഭൂമിയെ ആകാശം നശിപ്പിച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുകയും നാം നിത്യതയോളം അതിൽ പ്രവേശിക്കുകയും ചെയ്യും. എത്രമാത്രം മനോഹരമായ പ്രത്യാശയാണ് ദൈവം ദൈവവചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നു. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ പഠനങ്ങളുണ്ട്, പലവിധമായ അഭിപ്രായങ്ങൾ പലർക്കുമുണ്ട്. എന്നാൽ ആ അഭിപ്രായങ്ങളെക്കുറിച്ചോ ആ വിവാദങ്ങളെക്കുറിച്ചോ പറയുവാൻ ഞാൻ തൽക്കാലം തുനിയുന്നില്ല. കാര്യം അതിനുള്ള സമയം അനുവദിക്കുന്നില്ല. എങ്കിലും അല്പമൊന്ന് സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ച് നാല് വിധമായ അഭിപ്രായങ്ങളാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പൊതുവെ ക്രൈസ്തവ ലോകത്തിലുണ്ടത്. ഒന്ന്, കർത്താവ് വരുമ്പോൾ സർവവിശ്വാസികളും എടുക്കപ്പെടുകയില്ല, പാർഷ്യൽ റാപ്ചർ, എല്ലാവരും എടുക്കപ്പെടുകയില്ല, കുറെ പേരൊക്കെ ഇവിടെ വിട്ടിട്ടു പോകും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ വിശുദ്ധരായിട്ട് ഏറ്റവും വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ മാത്രമേ കർത്താവ് ചേർക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. എന്നോട് ഒരിക്കൽ ഒരു സഭാവിഭാഗത്തിൽപ്പെട്ട, സഭാവിഭാഗത്തിൽ ഞാൻ പേര് പറയുന്നില്ല, ആ സഭാവിഭാഗത്തിൽപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ബ്രദറുകാർ, കാരണം അവർക്ക് അഭിഷേകമില്ലാത്തവരാണ്. വാസ്തവത്തിൽ നമുക്കത് കേട്ടാൽ ഭയം തോന്നും. അങ്ങനെയല്ല, വേദപുസ്തകം വ്യക്തമായി പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഏവരും കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടും. പാർഷ്യൽ റാപ്ചർ ഒരിക്കലും സംഭവിക്കുന്നതല്ല. സഭ ഏക ശരീരമാണ്, ഏക ശരീരമായ സഭ തന്റെ സന്നിധാനത്തിലേക്ക് എടുക്കപ്പെടും. ഇങ്ങനെയുള്ളവർ വരുമ്പോൾ നിങ്ങൾ എന്താണ് അതിന് ഉത്തരം കൊടുക്കുക? അറ്റ്ലീസ്റ്റ് ഒരു വാക്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. 1 കൊരിന്ത്യർ 15 51-52 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ മർമ്മത്തെ കുറിച്ച് താൻ അവിടെ വിശദീകരിക്കുകയാണ്. താൻ കൊരിന്ത്യ സഭയോടാണ് അത് പറയുന്നത്. കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ താൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും അന്ത്യകാഹളത്തിങ്കൽ, ദൈവത്തിന്റെ കാഹളത്തിങ്കൽ, അന്ത്യകാഹളത്തിങ്കൽ നിങ്ങൾ എല്ലാവരും ഓൾ ഷൽ ബി ട്രാൻസ്ഫോം, എല്ലാവരും ചേർക്കപ്പെടും, എല്ലാവരും എടുക്കപ്പെടുമെന്നാണ്. ആരോടാണ് പറയുന്നത്? കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട്. ഈ കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ നമുക്കറിയാം ഏതെല്ലാം വിധത്തിലുള്ള വിശ്വാസികളായിരുന്നു അവിടെയുണ്ട്. ഇന്ന് കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ എല്ലാവരും എടുക്കപ്പെടുമെന്ന് പൗലോസ് പറയുകയാണെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, നാം എല്ലാവരും എടുക്കപ്പെടും. കർത്താവിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും, അവനു വേണ്ടി കാത്തിരിക്കുന്ന ഏത് വ്യക്തിയും എടുക്കപ്പെടും. പാർഷ്യൽ റാപ്ചർ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു സിദ്ധാന്തമല്ല. രണ്ടാമത്തെ സിദ്ധാന്തം, കർത്താവ് ഈ സഭയെ, തന്റെ സഭയെ മഹോപദ്രവത്തിലൂടെ കടത്തിവിടും എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്ന് മാത്രമല്ല, കടത്തിവിടുമെന്ന് മാത്രമല്ല, അതിന്റെ അന്ത്യത്തിൽ മാത്രമേ കർത്താവ് വരികയുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അത് അംഗീകരിക്കുവാൻ പ്രയാസമായ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായ കാര്യം, അത് അംഗീകരിച്ചാൽ നമ്മൾ പൊതുവെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള പല അടിസ്ഥാന ഉപദേശങ്ങൾ ത്യജിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിൽ, ആദ് നാം അംഗീകരിക്കുകയാണെങ്കിൽ ആദാമും ഹവ്വായും സഭയുടെ അംഗങ്ങളായിരുന്നു എന്ന് പറയേണ്ടി വരും. പെന്തക്കോസ്റ്റ് 4 സഭ ആരംഭിച്ചത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ അടിസ്ഥാന ഉപദേശങ്ങളെ തകർക്കുന്നതാകിയാൽ ആ ഉപദേശം നമുക്ക് സ്വീകാര്യമല്ല. മൂന്നാമത്തെ സിദ്ധാന്തം മിഡ് ട്രൈബുലേഷൻ റാപ്ചർ എന്നാണ്, അഥവാ മഹോപദ്രവത്തിന്റെ മധ്യത്തിൽ വെച്ച് സഭ എടുക്കപ്പെടും എന്നുള്ളതാണ്. അതും ഈ മുമ്പിൽ പറഞ്ഞ കാര്യവുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രവൃത്തിയാണ് അതിന് കാരണമായിരിക്കുന്നത്. അവിടെ അവർക്കേറ്റവും പറ്റിയ തെറ്റ്, അവർ അന്ത്യകാഹളവും 7-ാമത്തെ കാഹളവും തമ്മിലുള്ള ഭിന്നത മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്കത് തെറ്റുപറ്റിയിട്ടുണ്ട്. ആ സിദ്ധാന്തവും നമുക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ല. പിന്നെ എന്താണ് അംഗീകരിക്കുവാൻ യോഗ്യമായ സിദ്ധാന്തം? കർത്താവ് ഏത് നിമിഷത്തിലും വരും. അവൻ കള്ളനെ പോലെ വരും. അവൻ മഹോപദ്രവത്തിന് മുൻപേ കർത്താവ് തന്റെ സഭയെ ചേർക്കുവാനായിട്ട് താൻ വരും എന്നുള്ളത് സത്യമാണ്. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അവിടെ കൃപയ്ക്കാണ് പ്രാധാന്യം, പ്രവർത്തിക്കല്ല പ്രാധാന്യം. കർത്താവിന് വരവിനു വേണ്ടി നാം കാത്തിരിക്കുകയാണ്. നാം അന്ത്യക്രിസ്തുവിനു വേണ്ടിയോ മറ്റുള്ള ആരെയും അല്ല നാം കാത്തിരിക്കുന്നത്. കർത്താവിന്റെ വരവിന് വേണ്ടി കർത്താവിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ സിദ്ധാന്തങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കുവാൻ യോഗ്യമായ സിദ്ധാന്തമല്ല എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം നമ്മുടെ പ്രത്യാശ വളർത്തുന്ന ഒന്നാണ് കർത്താവിന്റെ വരവ്. അപ്പോസ്തല പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ എല്ലാ അധ്യായത്തിലും കർത്താവിന്റെ വരവിനെ പരാമർശിച്ചുകൊണ്ടാണ് താൻ ആ അധ്യായങ്ങൾ നിർത്തുന്നത്. താൻ 5 അധ്യായങ്ങൾ തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ കർത്താവ് വീണ്ടും വരുന്നു, നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ് കർത്താവിന്റെ വരവ്. 1 അധ്യായം താൻ അവസാനിപ്പിക്കുവാൻ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നും അവൻ വീണ്ടും വരും. ഒരു സ്വർഗീയമായ പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് തെസ്സലോനിക്കർ ലേഖനത്തിൽ 1 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. താൻ 2 അധ്യായത്തിൽ വരുമ്പോൾ താൻ പറയുന്നത് കേവലം അത് മാത്രമല്ല, നാം രക്ഷിക്കപ്പെട്ട വിശ്വാസികളായ നമുക്ക് അവൻ പ്രതിഫലം നൽകുവാൻ വേണ്ടിയാണ് വരുന്നത്. അന്ന് എനിക്ക് പ്രതിഫലം ലഭിക്കും. അത് സന്തോഷകരമായ ഒരു പ്രത്യാശയാണ്. കേവലം സ്വർഗീയമായ പ്രത്യാശ മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് വരുന്നുവെന്ന് മാത്രമല്ല, അവൻ പ്രതിഫലങ്ങളുമായിട്ട് വരുന്നു. സന്തോഷകരമായ ഒരു പ്രത്യാശയാണ് നമ്മുടെ കർത്താവിന്റെ വരവ്. 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കേവലം അത് സന്തോഷകരമായ പ്രത്യാശ മാത്രമല്ല, അത് വിശുദ്ധമായ പ്രത്യാശയാണ്. നാം കർത്താവിനെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിൽക്കേണ്ടവരാണ്. അന്ന് നാം അവനെ മുഖാമുഖമായി കാണേണ്ടവരാണ്. അതുകൊണ്ട് നാം വിശുദ്ധരായി ജീവിക്കണം. വിശുദ്ധമായ ഒരു പ്രത്യാശയാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. 4 അധ്യായത്തിൽ നാം വായിച്ചത് അവിടെ കായിക്കുന്നത് കർത്താവ് വരുന്നു. അതുകൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? നാം തമ്മിൽ ഈ വചനെ കൊണ്ട് ആശ്വസിപ്പിക്കണം എന്ന് കർത്താവ് തന്റെ ദാസൻ പറയുകയാണ്. നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് സമാധാനം നൽകുന്ന, ഭീകരത കളിയാടുന്ന, ഭീകരത നടമാടുന്ന ഈ നാട്ടിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ, നമ്മളുടെ ബന്ധുമിത്രാദികൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു പ്രത്യാശയുള്ളത് അവരെ വീണ്ടും കാണുമെന്നുള്ളതാണ്. നമ്മെ ആശ്വസിപ്പിക്കുന്ന പ്രത്യാശയാണ് കർത്താവിന്റെ വരവ്. 5 അധ്യായത്തിലേക്ക് പൗലോസ് വരുമ്പോൾ പറയുകയാണ്, ഈ പ്രത്യാശയുള്ളവർ നമ്മുടെ ശരീരത്തെയും ദേഹിയെയും ആത്മാവിനെയും അത് കാക്കുവാൻ, അത് ശക്തിയായി നിൽക്കുവാൻ, അത് ബലമുളത്വമായി തീരുവാൻ ഇടയായതിൻസ് എ ഹെൽത്തി ഹോപ്പ്. അത് ആരോഗ്യം നൽകുന്ന ആരോഗ്യകരമായ ഒരു പ്രത്യാശയാണ് നമ്മുടെ കർത്താവിന്റെ വരവ്. അതുകൊണ്ട് ഭാഗ്യകരമായി പ്രത്യാശയ്ക്ക് വേണ്ടി നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് നാം ആദ്യം വായിച്ച വേദഭാഗത്തേക്ക് തിരിയാം. അവിടെ നിന്ന് ചില ആലോചനകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം ആ വാക്യത്തിലേക്ക് തിരിയാം. 1 തെസ്സലോനിക്കർ 4:16 നമുക്ക് വീണ്ടും ഒന്നുകൂടി വായിക്കാം. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവിന്റെ വരവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്ന ഒരു വേദഭാഗമാണ്. അവിടെ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. 3 കാര്യങ്ങൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. കർത്താവിന്റെ ഗംഭീര നാദം, 2 പ്രധാന ദൂതന്റെ ശബ്ദം, 3 ദൈവത്തിന്റെ കാഹളം. ഇത് 3 വ്യക്തമായി രേഖപ്പെടുത്തുന്നു അവിടെ കാണുന്നുണ്ട്. ഈ 3 കാര്യങ്ങളുടെ ആവശ്യം എന്താണ്? ഈ 3 കാര്യങ്ങൾ എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. 1, കർത്താവിന്റെ ഗംഭീര നാദം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരികയാണ്. അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട് അവന്റെ ശബ്ദത്തിങ്കൽ മരിച്ചവർ അവന്റെ ശബ്ദം കേൾക്കും. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായത്തിൽ പറയുന്നുണ്ട് കല്ലറകളിൽ കിടക്കുന്നവർ അവന്റെ ശബ്ദം കേട്ട് അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കാണുന്നുണ്ട്. കർത്താവ് വരുമ്പോൾ അവന്റെ നാദത്തിന്റെ വെറും അർത്ഥമില്ലാത്ത വാക്കുകളല്ല, അർത്ഥസമ്പൂർണമായ വാക്കുകളോടുകൂടിയാണ് വരുന്നത്. അവൻ വരുവാൻ പോവുകയാണ്. അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ കല്ലറയിലിരിക്കുന്ന തന്റെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ താൻ അനേകരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. താൻ ലാസറിന്റെ കല്ലറയിലേക്ക് പോയി, താൻ നാറ്റം വെച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ കല്ല് മാറ്റുവാനായിട്ട് കർത്താവ് അവരോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം കർത്താവ് ഞാൻ പറയുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട് അവൻ ഉച്ചത്തിൽ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. എന്തിനാണ് കർത്താവ് ഉച്ചത്തിൽ പറഞ്ഞത്? ചെറുതായിട്ട് പറഞ്ഞാൽ പോലും ലാസർ പുറത്തു വരുമായിരുന്നു. തന്റെ അധികാരത്തെ കാണിക്കാണ്, മരണത്തിന്മേലുള്ള കർത്താവിന്റെ അധികാരമാണ് ആ ഉച്ചസ്വരം കാണിക്കുന്നത്. ആരോ ഒരു വേദപണ്ഡിതാവ് ഇപ്രകാരം പറയുകയുണ്ടായി, ലാസർ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മരിച്ച വിശുദ്ധന്മാർ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമായിരുന്നു. അവന്റെ ശബ്ദം അത്രമാത്രം ശക്തമായ ശബ്ദമാണ്. അവന്റെ ശബ്ദത്തിങ്കൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. 90 സങ്കീർത്തനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് പറയുന്ന ശബ്ദത്തോടുകൂടി കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. കർത്താവിന്റെ ശബ്ദത്തിന്റെ ആവശ്യകത അതാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്, അവന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത് ഏത് നിമിഷവും കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം അതിനായിട്ട് ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും അവൻ വരും. എന്തിനാണ് പ്രധാന ദൂതന്റെ ശബ്ദം? നാം മനസ്സിലാക്കുന്നത് പോലെ ദൂതന്മാരെ ദൈവ ജനത്തിന് ശുശ്രൂഷിക്കുവാൻ വേണ്ടി ആക്കിയിരിക്കുന്നവരാണ്. അവർ ശുശ്രൂഷാത്മാക്കളാണ്, നമ്മെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. നാം വിചാരിക്കും നമുക്കാർക്കും സെക്യൂരിറ്റി ഇല്ല, സെക്യൂരിറ്റി ഉള്ള രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ളൂ. അല്ല, നമുക്കാണ് ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉള്ളത്. ദൂതന്മാരാണ് നമ്മുടെ സെക്യൂരിറ്റി. അതുകൊണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടി, നമ്മുടെ സംരക്ഷണയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടവരാണ് ദൂതന്മാർ. തീർച്ചയായിട്ടും കർത്താവ് വരുമ്പോഴും ആ വിധത്തിലുള്ള ഒരു ശുശ്രൂഷ ദൂതന്മാർ നിർവഹിക്കുമെന്ന് നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് ഉയർത്തെഴുന്നേൽക്കാതിരിക്കുവാൻ വേണ്ടി പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, എല്ലാവിധമായ തങ്ങളുടെ ശക്തിയും ആ കല്ലറയിൽ പ്രയോഗിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. റോമൻ സീൽ കൊണ്ട് സീൽ ചെയ്തിട്ട് കർത്താവ് ഉയർത്തെഴുന്നേൽക്കാതിരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അന്ധകാരത്തിന്റെ ശക്തികൾ ചെയ്തുവെങ്കിൽ, നാമും ഉയർത്തെഴുന്നേൽക്കാതിരിക്കുവാൻ അന്ധകാര ശക്തികൾ പരിശ്രമിക്കുമെന്ന് ഈ കാര്യം നമ്മെ വിളിച്ചറിയിക്കുകയാണ്. അപ്പോൾ പ്രധാന ദൂതന്റെ ശബ്ദം അവിടെ ആവശ്യമാണ്. പ്രധാന ദൂതൻ എന്ന് പറയുമ്പോൾ നാം പ്രധാനമായിട്ട് മനസ്സിലാക്കുക മീഖായേലാണ്. മീഖായേലിനെ വേദപുസ്തകത്തിൽ പ്രധാന ദൂതൻ, ദ ആർക്ക് ഏഞ്ചൽ എന്ന് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. മീഖായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വേറൊരു സത്യം, ദൈവത്തിന്റെ സന്നിധിയിലെ ഒരു സൈന്യത്തിന്റെ ജനറലാണ്, ആർമി ജനറലാണ്. എന്തെങ്കിലും യുദ്ധമുണ്ടായാൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഈ മീഖായേലാണ് എളുപ്പം ചെല്ലുന്നത്. സ്വർഗത്തിൽ അനേക ദൂതന്മാരുണ്ട്, എല്ലാ ദൂതന്മാരും പ്രത്യേകമായ ജോലികളുണ്ട്. ഈ മീഖായേലിന്റെ ജോലി ദൈവജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുക, അവരെ സഹായിക്കുക, അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മീഖായേലിന്റെ ജോലി. അപ്പോൾ മീഖായേലിന്റെ ഈ ശബ്ദം, ദാ പ്രധാന ദൂതന്റെ ശബ്ദം ആവശ്യമായി വരുന്നത് നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പൈശാചിക ശക്തികൾ നാം ഉയർത്തെഴുന്നേൽക്കാതിരിക്കുവാൻ ശ്രമിക്കും. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പൈശാചിക ശക്തികളെ അടിച്ചമർത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ ദൂതൻ വരും, നമ്മെ സഹായിക്കും. ഞാൻ പലപ്പോഴും അത് ഭാവനയിൽ കാണാറുണ്ട്. എങ്ങനെയായിരിക്കും കർത്താവിന്റെ വരവ് വരിക? നാം ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, ദൈവദൂതന്മാർ ഒരുപക്ഷെ നമുക്ക് ഗാർഡ് ഓഫ് ഓണർ പോലെ രണ്ടു ഭാഗത്തും നിൽക്കുന്നുണ്ടായിരിക്കും. നാം അതിന്റെ മധ്യത്തിലൂടെ സുരക്ഷിതരായിട്ട് കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് നാം എടുക്കപ്പെടും. ഭയങ്കരമായ ഒരു സംഭവമായിരിക്കും. നാം കടന്നു പോകേണ്ട പ്രദേശം സ്പേസിലൂടെയാണ്. ഈ സ്പേസിലൂടെ നാം കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും സാത്താന്റെ ശക്തികൾ നമ്മെ തടുക്കുവാൻ ശ്രമിക്കും. കാര്യം ഈ സ്പേസിൽ, ഈ അന്തരാളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ അവിടെ കാണുകയും അവർ തടയ്ക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവദൂതന്മാരുടെ സംരക്ഷണ മുഖാന്തരം, പ്രധാന ദൂതന്റെ ശബ്ദം മുഖാന്തരം നാം അവിടെ എല്ലാം സംരക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ ഭയങ്കരമായ ദൂതന്മാരുടെ സംരക്ഷണയോടുകൂടി നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഭാവനയിൽ കാണുന്ന പോലെ, ഞാൻ ചിലപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കാലൊക്കെ പിടിച്ച് താഴോട്ട് വലിക്കാൻ ഈ സാത്താനും സൈന്യവും ശ്രമിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ നാം ശക്തിയോടുകൂടി അവനെ എതിർക്കും. ഞാൻ വെറുതെ ഭാവന പറഞ്ഞതല്ല. റോമാലേഖനം 16:20 വായിക്കുമ്പോൾ ആ ആശയം നമുക്ക് ലഭിക്കുവാൻ കഴിയും. റോമാലേഖനം 16:20 വായിക്കാം. അവിടെ പറയുന്ന സമാധാനത്തിന്റെ ദൈവം എത്രയും വേഗം, ഷോർട്ട്ലി, എത്രയും വേഗം നിങ്ങളെ, സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ തകർത്ത് കളയും എന്നവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എത്രയും വേഗം സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യം പറയുകയാണ്. സമാധാനത്തിന്റെ ദൈവം സാത്താനെ അവനെ തകർക്കുകയാണ്. എവിടെയാണ്? നമ്മുടെ കാൽക്കീഴയിൽ അവരെ തകർക്കും. അഥവാ നാം ഉയർത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കാൽക്കീഴെ സാത്താനും സൈന്യവും തകർന്നു പോവുകയാണ്. അങ്ങനെ അവനെ തകർത്തുകൊണ്ട് കർത്താവിനെ എതിരേൽപ്പുവാനായിട്ട്, അവനെ കാണുവാനായിട്ട് നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. എത്രമാത്രം മനോഹരമായ ഒരു ദിവസമായിരിക്കും അത്. കർത്താവ് താൻ ഗംഭീര നാദത്തോട് വരും. ദൈവദൂത മരിച്ച ഭൃതന്മാർ അവന്റെ ശബ്ദം കേൾക്കും. ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. അവനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. മൂന്നാമത് സംഭവിക്കുന്ന കാര്യം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന്റെ കാഹളമാണ്. ദൈവത്തിന്റെ കാഹളം എന്ന് രേഖപ്പെടുത്തുമ്പോൾ കാഹളങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. സംഖ്യാപുസ്തകം 1:10-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാഹളങ്ങൾ എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു അത് രേഖപ്പെടുത്തുന്നുണ്ട്. ആ രേഖപ്പെടുത്തുന്ന ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെ ഒരു ഗംഭീരനാഥമുള്ള കാഹളമൂതണം. ആ ഗംഭീരനാഥമുള്ള കാഹളമൂതുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെടണം എന്ന് കർത്താവ് അവരോട് ആവശ്യപ്പെട്ടു. കർത്താവിന്റെ ദൈവത്തിന്റെ കാഹളം വാസ്തവത്തിൽ നമുക്ക് യാത്ര പുറപ്പെടുവാനുള്ള സിഗ്നലാണ്. ആ ദൈവത്തിന്റെ കാഹളമൂതുമ്പോൾ, അന്ത്യകാഹളമൂതുമ്പോൾ, അതിനെയാണ് അന്ത്യകാഹളം എന്ന് പറയുന്നത്. ആ അന്ത്യകാഹളമൂതുമ്പോൾ നാം കർത്താവിനെ എതിരേൽപ്പാനായിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. എന്തുകൊണ്ട് അതിന് അന്ത്യകാഹളം എന്ന് പറയുന്നു? കാരണം ഈ മൂന്ന് സംഭവങ്ങളിൽ അന്ത്യമായിട്ട് അവസാനമായി നടക്കേണ്ടത് ആ കാര്യമാണ്. അവസാനമായി നടക്കുന്നത് ദൈവത്തിന്റെ കാഹളമാണ്. ദൈവത്തിന്റെ കാഹളം ഊതുമ്പോൾ നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. കർത്താവിനെ എതിരേൽപ്പാൻ, അവനെ മുഖാമുഖമായി കാണുവാൻ എത്ര ഭാഗ്യകരമായ ഒരു പ്രത്യാശയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഭാഗ്യകരമായ പ്രത്യാശ ലഭിച്ചിരിക്കുന്നത് നാം കേവലം എങ്ങനെയും ജീവിച്ചാൽ പോരാ, നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ട നാളുകൾ തീരാറായിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന് വേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഈ മൂന്ന് സംഭവങ്ങളാണ് ഈ കർത്താവ് വരുമ്പോൾ നടക്കുന്നത്. ഒരുപക്ഷെ പൗലോസ് ഈ സംഭവങ്ങൾ എഴുതുമ്പോൾ, ഈ മൂന്ന് കാര്യങ്ങൾ എഴുതുമ്പോൾ, താൻ അന്നുണ്ടായിരുന്ന റോമൻ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ഒരു നടപടി തന്റെ മനസ്സിൽ വന്നു കാണും. റോമൻ പട്ടാളത്തിൽ ഇപ്രകാരമാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. ഒരു റോമൻ പട്ടാളത്തിൽ പ്രഭാതത്തിൽ അതിരാവിലെ അവർ ഒന്നാമത്തെ കാഹളം ഊതും. ഒന്നാമത്തെ കാഹളം ഊതുമ്പോൾ അന്നുണ്ടായിരുന്ന പടയാളികളെല്ലാം അവർ ഉറക്കമുണർന്ന് എഴുന്നേൽക്കണം. അവർ ഉറക്കമെഴുന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടിയാണ് ഒന്നാമത്തെ കാഹളം ഊതുന്നത്. രണ്ടാമത്തെ കാഹളം ഊതുമ്പോൾ അവർ മാർച്ചിനായിട്ട് തയ്യാറാകണം. മാർച്ചിനായി തയ്യാറായി നിൽക്കുമ്പോൾ മൂന്നാമത്തെ കാഹളം ഊതും. അന്ത്യകാഹളം എന്നാണ് അതിന് പറയുന്നത്. ആ അന്ത്യകാഹളം ഊതുമ്പോൾ അവർ മാർച്ച് ചെയ്യുവാൻ അവർക്ക് ഓർഡർ ലഭിക്കുകയാണ്. നമുക്കും ഇതുപോലെ ഇത് തന്നെയാണ് ലഭിക്കുവാൻ പോകുന്നത്. നാം കർത്താവ് വരുമ്പോൾ ഈ ഇത് സംഭവിക്കുവാൻ പോവുകയാണ്. മൂന്ന് കാര്യങ്ങൾ നടക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഈ മൂന്ന് കാര്യങ്ങൾ നടക്കുമ്പോൾ നാം സ്വർഗത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ആരൊക്കെയാണ് മാർച്ച് ചെയ്യുന്നത് ഇവിടെ പറയുന്നുണ്ട്? മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. നാം ശക്തിപ്പെട്ട് രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഓ, എത്ര ഭാഗ്യകരമായ പ്രത്യാശ. അതുകൊണ്ട് ഇവിടെ പറയുന്ന പോലീസ് പറയുന്നത് ഈ വാക്കുകളെ കൊണ്ട്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്നാണ്. ഇവിടെ നമുക്ക് വിവാദമായ വേറൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ഇതിൽ ഒരു പ്രത്യേകമായ വിഷയം സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത്, എല്ലാ വിശ്വാസികളും അഥവാ ആദാം മുതലുള്ള എല്ലാ വിശ്വാസികളും, അബ്രഹാമും മോശയും എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമോ ഈ സന്ദർഭത്തിൽ എന്നതാണ് ചോദ്യം. ഞാൻ പറയട്ടെ, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയില്ല. പെന്തക്കോസ്റ്റ് നാൾ മുതൽ കർത്താവിന്റെ വരവ് മധ്യാകാശത്തിൽ വരുന്നത് വരെയുള്ള അന്നുവരെയുള്ള എല്ലാ വിശ്വാസികളും അന്ന് ഉയർത്തെഴുന്നേൽക്കും. അതിനു മുമ്പുള്ള പഴയ വിശുദ്ധന്മാർ അന്ന് ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിന് വിശദീകരിക്കുവാനുള്ള വേദിയല്ല ഇത്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ സംശയം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഒരു വേദഭാഗം ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം നമുക്ക് ഇയ്യോബിന്റെ പ്രത്യാശയെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇയ്യോബിന്റെ പ്രത്യാശ എന്താണ്? ഞാൻ എന്റെ ഈ തൊക്ക്, ഈ ശരീരം നശിച്ചു പോകും, പുഴുതിന്നു പോകും, നശിച്ച് മണ്ണിനോട് മണ്ണായി തീരും. എന്നാൽ ഒരു ദിവസം എന്റെ വീണ്ടെടുപ്പുകാരൻ വരും, അന്ന് അവൻ പൊടിമേൽ നിൽക്കും. ഇൻ ദ ലാറ്റർ ഡേ, അന്ത്യകാല നാളിൽ, അന്ത്യ ദിവസത്തിൽ എന്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കും. ഹി വിൽ സ്റ്റാൻഡ് അപ്പോൺ ദ എർത്ത്. അന്ന് ഞാൻ ഈ ശരീരത്തിൽ ഞാൻ രൂപാന്തരപ്പെട്ട് എന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്റെ വീണ്ടെടുപ്പുകാരനെ കാണും. എന്താണ് യോബ് പറയുന്നത്? എന്റെ വീണ്ടെടുപ്പുകാരൻ അവൻ പൊടിമേൽ നിൽക്കും, ഭൂമിമേൽ നിൽക്കും. അന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അന്ന് ഉയർത്തെഴുന്നേറ്റ് ഞാൻ അവനെ കാണും. പ്രിയ വിശ്വാസികളെ, ഞാൻ മുൻപ് പറഞ്ഞ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നാം എവിടെയാണ് കർത്താവിനെ കാണുവാൻ പോകുന്നത്? എവിടെ വെച്ചാണ് നാം അവനെ കാണുവാൻ പോകുന്നത്? വ്യക്തമായി തെസ്സലോനിക്കേ ലേഖനം 4-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നത്, നാം അവനെ എതിരേൽപ്പാൻ ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവനെ നാം കാണുന്നത് ഭൂമിയിൽ വെച്ചല്ല, നാം ആകാശ മേഘങ്ങളിൽ വെച്ച കർത്താവിനെ കാണും. അതുപോലെ പുതിയ നിയമ വിശ്വാസികൾ അവനെ കാണുന്നത് ആകാശ മേഘങ്ങളിൽ വെച്ചാണ്, മധ്യാകാശത്തിൽ വെച്ചാണ്. എന്നാൽ പഴയ നിയമ വിശ്വാസികളായ യോബ് മുതലായ പഴയ നിയമ വിശ്വാസികൾ അവനെ കാണുന്നത് മധ്യാകാശത്തിൽ വെച്ചല്ല, അവൻ ഭൂമിമേൽ നിൽക്കുമ്പോൾ, അവൻ പൊടിമേൽ നിൽക്കുമ്പോൾ അന്ത്യനാളിൽ അവർ കാണും. ഈ വാക്യം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് അനേക ഭാഗങ്ങളുണ്ട്. ഈ വാക്യം വ്യക്തമായി പഠിപ്പിക്കുന്നത് ഈ ഉയർപ്പിൽ പഴയ നിയമ വിശുദ്ധന്മാർ ഉണ്ടായിരിക്കില്ല, പുതിയ നിയമ വിശുദ്ധന്മാർ മാത്രമായിരിക്കും. സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്, സഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വരികയാണ്. പെന്തക്കോസ്ത് നാൾ മുതൽ മരിച്ച എല്ലാ പ്രിയപ്പെട്ടവരും അന്ന് കാണും. അത് ഭയങ്കരമായ ഒരു സംഭവമായിരിക്കും, കർത്താവിന്റെ വീണ്ടും വരവ്, ലോകത്തെ മുഴുവനും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരിക്കും അത്, കർത്താവിന്റെ വരവ്. അന്ന് അനേകായിരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും, ആർക്കും മനസ്സിലാകുവാൻ കഴിയുകയില്ല. ലോകം മുഴുവൻ അന്താളിച്ചു നിൽക്കും, എന്താണ് ഈ സംഭവിക്കുന്നത്? അനേകായിരങ്ങൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി. അവർ ശാസ്ത്രന്മാരെ വിളിക്കും, അവരെ ആരായും, എന്താണ് ഇതിനൊക്കെ കാരണം? ഒരു ശാസ്ത്രന്മാർ എന്തെങ്കിലുമൊക്കെ മറുപടി പറയും. ഒരുപക്ഷെ അന്തരീക്ഷത്തിൽ നിന്നും മറ്റുള്ള ഗോളങ്ങളിൽ നിന്നും ചിലർ വന്ന് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ പരീക്ഷണത്തിനായിട്ടൊക്കെ കൊണ്ടുപോയതായിരിക്കും എന്ന് ഒരുപക്ഷെ ശാസ്ത്രന്മാർ അതിന് മറുപടി നൽകിയെന്നിരിക്കാം. എന്നാൽ അതോടുകൂടി കാര്യം അവസാനിക്കും, അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. ലോകം അതിന്റെ ക്രമത്തിൽ വീണ്ടും മുൻപോട്ട് പോകുന്നു. അവർ അന്ത്യക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുകയായിരിക്കും. അന്ത്യക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് ആ സന്ദർഭത്തിലായിരിക്കും. അങ്ങനെ അവർ അന്ത്യക്രിസ്തുവിന് വേണ്ടി, അവസാനത്തെ ലോകത്തിന്റെ നേതാവായ ദുഷ്ടനായ മനുഷ്യന് വേണ്ടി അവർ ഒരുങ്ങുകയായിരിക്കും. അവർ സഭയുടെ കാര്യമൊന്നും ഓർക്കയില്ല. എന്നാൽ ചിലരുടെയെങ്കിലും മനസ്സിൽ കാണും, അയ്യോ ഇപ്പോൾ ഈ പോയവരൊക്കെ, വാസ്തവത്തിൽ കുറെ പേര് പോയിട്ടുണ്ട്, അനേകര് പോയി, അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. അതാണ് പ്രത്യേകത, നല്ല മനുഷ്യരായ ക്രിസ്ത്യാനികളായ കർത്താവിൽ വിശ്വസിച്ചവരായ നാം എടുക്കപ്പെടുവാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് വീണ്ടും വരികയാണ്, അവന് വരവേറ്റവും അടുത്തിരിക്കുകയാണ്. ഇതിനുവേണ്ടി നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. പ്രിയ വിശ്വാസികളെ, നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ, ഏറ്റവും പെട്ടെന്ന് നടക്കുവാൻ പോവുകയാണ്, ഏത് നിമിഷത്തിലും നടക്കുവാൻ പോവുകയാണ്. ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ളതാണ്. വരുന്ന ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ധാരാളമായി പഠിക്കാം. നമ്മുടെ കർത്താവ് വരുവാറായിരിക്കുന്നു, എന്നാൽ നാം അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? അവൻ വരുന്നു, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ അവരോടൊപ്പം ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊപ്പം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എന്നോ എന്നുമെന്നും അവനോട് കൂടെ ആയിരിക്കും, കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ആ പ്രത്യാശ ഈ നാളുകളിൽ നിന്നും വർദ്ധിച്ചു വരികയും അതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ചുമതലകളെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ, അതിന് മുൻപായിട്ട് ചെയ്യുവാൻ ദൈവാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്നും ഞാൻ വിരമിക്കുകയാണ്.